ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ കുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ ഏഴാത്മാവും ഏഴ് നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടിട്ടില്ല. ആകയാൽ നീ പ്രവചിക്കുകയും കേൾക്കുകയും ചെയ്തു. എങ്ങനെ എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയിൽ വരും എന്ന് നീ അറിയുകയുമില്ല. എങ്കിൽ ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദിസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റു പറയും. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഫിലദെൽഫിയയിൽ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് ആർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്ത് എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടെന്നാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും അവരുടെ പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുത്തു കളയാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവനൊരിക്കലും അവിടെ ഒന്ന് പോകുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമം എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന് എന്റെ ദൈവത്തിൻ നഗരത്തെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നതെന്നൊന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദേവദക്കയിലെ സഭയ്ക്ക് ദൂതൻ എഴുതുന്നത് വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളിച്ചെഴുതുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണമാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളെയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു. എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതെ ഇരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് നിന്റെ നഗ്നതയോടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപനവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച എന്റെ പിതാവിനോടുകൂടി അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന പോലെ ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ള ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചക്ക് സുന്ദര സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചക്ക് മരതകത്തോട് സദൃശമായ ഒരു പച്ചവില്ല്. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ കയ്യിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ ഏഴ് ആത്മാക്കളായ ഏഴ് ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന്റെ മുമ്പിൽ പളങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും നാല് ജീവികൾ. അവയ്ക്ക് മുമ്പറവും പിമ്പറവും കണ്ണു നിറഞ്ഞിരുന്നു. ഒന്നാം ജീവി സിംഹാസനത്തിന് സദൃശ്യം, രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യം, മൂന്നാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, നാലാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. നാല് ജീവികളും ഓരോന്നിനും ആറാറ് ചിറവുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്നവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിന്റെ ലഭിക്കുന്നവനും ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും ഇരുപത്തിനാല് മൂപ്പന്മാരും സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും എല്ലാ നിമിത്തം ഹേതുവായാലുണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൽ മുമ്പിലിടും. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി ഏഴ് മുദ്രയും മുദ്രയിട്ട് ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുത്തത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെ കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കാനോ സ്വർഗത്തിലും ഭൂമിയിലും തുറന്നുപോവാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായികൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകവും അതിന്റെ എഴുത്തുമുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെ നാല് ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് ഏഴു കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന ഏഴ് ദൈവാത്മാക്കളായ ഏഴ് കണ്ണുണ്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്നും പുസ്തകം വാങ്ങിയപ്പോൾ നാല് ജീവികളിൽ ഇരുപത്തിനാല് മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധ്രുവവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചും കൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട നിന്റെ രക്തം കൊണ്ട് സർവഗോത്രങ്ങളിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെ ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം പതിനായിരം പതിനായിരമായിരുന്നു, ആയിരം ആയിരമായിരുന്നു. അവർ അത്യുത്തത്തിൽ അടക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവന് കുഞ്ഞാടിന് സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കുണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. നാല് ജീവികളും ആമേൻ എന്ന് പറഞ്ഞ് മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് രാജീവികളിൽ നിന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടം ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനും പുറപ്പെട്ടു. അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്ക വണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് ഒരിടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് മൂന്നിടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് നാല് ജീവികളുടെയും നടുവിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു. നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞനിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളൊക്കെയും കൊന്നുകളവാൻ ഭൂമിയിലെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. അവൻ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവജന നിമിത്തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായി മറക്കപ്പെട്ടു. ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു യഹൂദനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരം നടത്താതെയിരിക്കും എന്ന് അവർ ഉറക്ക നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളയങ്കി കൊടുത്തു അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികവിവളോ അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. ആരാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിപ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരിങ്കാറ്റുകൊണ്ട് കുലുങ്ങി. കായ് വീർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ജീവും സ്വസ്ഥാനത്ത് നിളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും മലപ്പുറങ്ങളിലും പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുകയും സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്കും നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. അതിനുശേഷം ഭൂമിയിലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് നാല് ദൂതന്മാർ ഭൂമിയിലെ നാല് കാറ്റും പിടിച്ചും കൊണ്ട് ഭൂമിയുടെ നാല് കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്കുന്നത് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച നാല് ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭ്രമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണം ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളിൽ നിന്ന് മുദ്രയേറ്റവർ 144,000 പേരായിരുന്നു. യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000. ഗോത്രത്തിൽ 12,000. ഗാദ് ഗോത്രത്തിൽ 12,000. ആശേർ ഗോത്രത്തിൽ 12,000. നഫ്താലി ഗോത്രത്തിൽ 12,000. ഏശേ ഗോത്രത്തിൽ 12,000. ശിമയോൻ ഗോത്രത്തിൽ 12,000. ലേവി ഗോത്രത്തിൽ 12,000. യിസഖാർ ഗോത്രത്തിൽ 12,000. സെബുലോൻ ഗോത്രത്തിൽ 12,000. യോസേഫ് ഗോത്രത്തിൽ 12,000. ബെന്യാമിൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 പേർ. ഇതിനുശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂട്ടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനില അംഗീകരിച്ച് കയ്യിൽ കുരുത്തോലയമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ള സിംഹാസനത്തിലിരിക്കുന്നവനായി നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെ മൂപ്പന്മാരും നാല് ജീവികളും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുമ്പിൽ കമന്നു വേണു. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും. ആമേൻ എന്ന് പറഞ്ഞ ദൈവത്തെ നമസ്കരിച്ച് മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ളനിലയെങ്കിൽ ധരിച്ചിരിക്കുന്ന ഇവനാർ ഇവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തങ്ങളെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്നവൻ അവർക്ക് കൂടാരം ആയിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയുകയും ചെയ്യും. അവൻ ഏഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ ഏഴ് ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് ഏഴ് കാഹളം ലഭിച്ചു. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന്റെ മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടെ ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ മുഖ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കണ്ണിൽ നിന്നും ദൈവസന്നിധി കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. ഏഴ് കാഹളമുള്ള ദൂതന്മാർ ഏഴുപേരും കാഹളമൂതുവാൻ ഒരുങ്ങി നിന്നു. ഒന്നാമത്തെ വനൂരിയപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ മൂന്നിലൊന്ന് വെന്തുപോയി. വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് വെന്തുപോയി. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. രണ്ടാമത്തെ ദൂതനൂരിയപ്പോൾ തീ കത്തുന്ന വൻമല പോലെയൊരു സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ മൂന്നിലൊന്ന് ചത്തുപോയി. കപ്പലുകളും മൂന്നിലൊന്ന് ഛേദം വന്ന് മൂന്നാമത്തവൻ ദൂതൻ ഓടിയപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാ നക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നദികളിൽ മൂന്നിലൊന്നിന്മേലും നീരൊരുൾമേലുമായിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ചിരം എന്ന് പേർ. വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ചിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. നാലാമത്തെ ദീദൂതൻ ഓരി. അപ്പോൾ സൂര്യനിൽ മൂന്നിലൊന്ന്, ചന്ദ്രനിൽ മൂന്നിലൊന്നും, നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നും ബാധ തട്ടി. അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോവുകയും രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചമില്ലാതെയായി. അനന്തരം ഒരു കഴുക. ഇനി കാഹള ഊതുവാനുള്ള മൂന്ന് ദൂതന്മാരുടെ കാഹളനാദം ചെയ്തു. വൈവു ശിവാസികൾക്ക് കഷ്ടം കഷ്ടം എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. അഞ്ചാമത്തെ ദൂതൻ ഓടിയപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആഘാതകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഘാതകൂപം തുറന്നു. ഉടൻ പെരിഞ്ചുളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിന് ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുലിനും പച്ചയാകുന്നതിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്നതിന് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല അഞ്ചു മാസം തെല്ലിപ്പാൻ അത്രയെന്ന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കൊത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലാതാനും മരിപ്പാൻ കുതിക്കും. മരണം അവരെ വിട്ടു ഓടിപ്പോകും. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് വായിച്ച് ചമയിച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടമുള്ളതുപോലെയും മുഖം മാനുഷമുഖം പോലെയുമായിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ ആയിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. ചിറകിന്റെ ഒച്ച പടക്കി ഓടുന്ന അനേകം കുതിരകളുടെ ഒച്ച പോലെയായിരുന്നു. തേഴിനുള്ളതുപോലെ വാലും വിഷമുള്ളതുമുണ്ട്. മനുഷ്യരെ അഞ്ചു മാസം ഉദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിൽ ആയിരുന്നു. അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. അവൻ എബ്രായ ഭാഷയിൽ അബദ്ധോൻ എന്നും യവന ഭാഷയിൽ അപ്പല്ലുവോൻ എന്നും പേർ. കഷ്ടം ഒന്ന് കഴിഞ്ഞു. ഇനി രണ്ട് കഷ്ടം പിന്നാലെ വരുന്നു. ആറാമത്തെ ദൂതൻ ഊരി. അപ്പോൾ ദൈവസന്നിധിയിൽ സ്വർണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്നൊരു ശബ്ദം കാഹളമുള്ള ആറാം ദൂതനോട്, യുഫ്രാത്ത് എന്ന മഹാ നദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന നാല് ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ മൂന്നിലൊന്ന് കൊല്ലുവാൻ ഇന്ന് ആണ്ട് മാസം ദിവസം നാഴിക ഒരുങ്ങിയിരിക്കുന്ന നാല് ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പുഴ സംഖ്യ പതിനായിരം മടങ്ങി 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ, അവർ തീനറ്റവും രക്തനീലവും ഗന്ധകവർണവുമായ കവചമുണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹത്തിങ്ങളുടെ തല പോലെയായിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെട്ട തീ, പുക, ഗന്ധകം എന്നീ മൂന്ന് ബാധയാൽ മനുഷ്യൻ മൂന്നിലൊന്ന് മരിച്ചുപോയി. കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതുമായിരുന്നു. ഇവയാളത്രേ കേടുവരുത്തുന്നത്. ഈ ബാധകൾ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോട് ദുർഭൂതങ്ങളെയും കാണാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്നെ വെള്ളി ചെമ്പ് കല്ല് മരവ് കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പടി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. ദൈവമേ സ്ത്രീനയ്ക്ക് യോഗ്യമാകുന്നു പറയ്ക്കുമോ?
എല്ലാ ദൈവ മക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ പ്രഭാതം നമുക്ക് ദൈവം ദാനം തന്നതില് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രാർത്ഥന തുടക്കമിടുകയും ഇതിന് ഇപ്പോഴും നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹാദരവോടുകൂടി സ്മരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകിച്ച് വന്നിയ മാമനച്ചൻ, വന്നിയ ഡോക്ടർ വി സി വർഗീസച്ചൻ, അതുപോലെ തന്നെ ഐ സി പി പ്രകാശച്ചൻ, ബിജോയച്ചൻ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സ്നേഹാദരവോടുകൂടി ധന്യം പാറുന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ഈ ഗീതങ്ങളും അപേക്ഷകളും യാചനകളും കർത്തൃസന്നിധിയിൽ സ്വീകാര്യമായി തീരാൻ ദൈവമേ ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 185-ാമത്തെ ഗീതം പ്രിയപ്പെട്ട ബാബു ഇപ്പോൾ സമർപ്പിക്കുന്നതാണ്. സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിലെ മെമ്പറാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ഈ ഗീതം ആലപിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ശുദ്ധർ സ്തുതിക്കും വീടെ ദൈവ മക്കൾക്കുള്ള ആശ്രയമേ, പരിലസിക്കും സ്വർണ തെരുവീതിയിൽ അതികുതുകാൽ എന്ന് ഞാൻ ചേർന്നിടുമോ എന്നുള്ള ഗീതം ദൈവമുമ്പാകെ ഇപ്പോൾ സമർപ്പിക്കുകയാണ്. ഹലോ, പാടാൻ പറ്റുന്നുണ്ടോ? ഹലോ ഹലോ, അദ്ദേഹത്തിന്റെ ഫോണ് മ്യൂട്ടായി പോയെന്ന് തോന്നുന്നു. ഓക്കെ, 185-ാമത്തെ ഗീതം. ശുദ്ധ സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ള ആശ്രയമേ, പരിലസിക്കും സ്വർണ തെരുവീഥിയിൽ അതികുതുകാൽ എന്തോ ഞാൻ ചേർന്നിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. മുക്തിനാൽ നിർമ്മിതമാ ഉള്ള പന്ത്രണ്ടു ഗോപുരമേ, സവമഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാ, മമകൺകൾ ഭാരം കൊതിച്ചിടുന്നേ. വാനവരിൽ സ്തുതിനാദം പദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം പദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. അന്താതയില്ലാതാടേ ദൈവ തേജസ്സാൽ മിന്നും വീടേ, തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടീനെ, തളവന്നെ പാടി സ്തുതിച്ചിരുന്നാ. വാനവരിൽ സ്തുതിനാദം പദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം പദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. കർത്താതയില്ലാതാടേ ദൈവ ഭക്തരിൽ വിശ്രാമമേ, പുകൾ പെരുകും പുത്തനേറുശാലേമേ, തിരുമാറിൽ എന്തോ ഞാൻ ചാരിടുമോ. വാനവരിൽ സ്തുതിനാദം പദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം പദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. ശുദ്ധവും ശുദ്ധവുമാുള്ള ജീവജലനാദിയിൽ, ഇരുകരയും ജീവവൃക്ഷഫാലങ്ങൾ, പരിരസിക്കും ദൈവത്തിനുദ്യാനമേ. വാനവരിൽ സ്തുതിനാദം പദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം പദമുഴങ്ങും ശാലേമിൽ. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ, എന്നോ ഞാൻ ചേർന്നിടുമോ. കർത്തൃസിംഹാസനത്തിൽ ചുറ്റും വീണകൾ മീട്ടിടുന്ന സുരവരരെ ചേർന്നു പാടിടുവാൻ പരുമോദം പാരം വളരുന്നഹോ. വാനവരിൽ സ്തുതിനാദം പദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം പദമുഴങ്ങും ശാലേമിൽ. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ, എന്നോ ഞാൻ ചേർന്നിടുമോ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും പുത്രനും പരിശുദ്ധരുമായ സത്യയുഗ ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതലും നന്നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും അവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങൾ ദൈവമേ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. അണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ
പരിശുദ്ധനാകുന്നു.
നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. അണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സുഷുളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മിശ്വരജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോ ദുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചോളേണമേ. എന്തുണെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് വന്നേക്കുന്നതിനൊക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടോൾ. രുദ്രപരമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള അഗ്നിയ മുഹൂർത്തമറിമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയ ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചോളേണമേ. ആമീൻ.
ഭാരിക്കുമോ കർത്താവേ, നിന്നെ ആശ്രയിപ്പാനും നിന്നിൽ അഭയം പ്രയപ്പാനും നിന്നെ വിളിപ്പാനും എന്റെ വേദനകൾക്ക് വൈദ്യനും എന്റെ കുറ്റങ്ങൾക്ക് പാപ പരിഹാരം നിന്നോട് യാചിപ്പാനും എന്നെ യോഗ്യനാക്കണമേ. എന്റെ കർത്താവേ, നിന്റെ കൽപ്പങ്ങളെ ആചരിപ്പാനും അതിനാൽ ഞാൻ കാത്തുകൊള്ളപ്പെടുവാനും നിന്റെ ദയയിൽ ആശ്രയിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. അനീതികളിൽ നിന്നും തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞ് ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപയരുളണമേ. ഞങ്ങളെ കർത്താവ്, ഈ ലോക സമാധാനത്തിന്റെ മനുഷ്യർക്കുള്ള നല്ല അവസാനം ഞങ്ങൾക്ക് നൽകണമേ. മുഖപ്രസാദവും സകല മനുഷ്യരും സ്തുതിക്കത്തക്കതായ പ്രവൃത്തികളും ഇവിടെ വെച്ച് സമ്പാദിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആ ലോകത്തിൽ നിന്റെ ഭയങ്കര സിംഹപ്രസാദവും എനിക്ക് തരണമേ. സന്ദർഭങ്ങളുടെ മണവറയിലെ സൗഭാഗ്യങ്ങളുടെ ആനന്ദത്തിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തുമുള്ള പല പുണ്യവാന്മാരോടുകൂടെ ജയം ധരിച്ചോളും വിശുദ്ധന്മാർ നാഥയായ ദൈവമാകനിമറയാവണ്ട പ്രാർത്ഥനയെന്നുള്ള ആ മീൻ. ഹലോ
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയ വൈദിക സഹോദരങ്ങളെ, വീണ്ടും ഒരു പ്രഭാതം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. പ്രത്യേകിച്ച് പരിശുദ്ധമായ നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാള് ഏറ്റവും ഭംഗിയായി കൊണ്ടാടുവാൻ സഭ മുഴുവൻ വളരെ ഗൗരവത്തോടുകൂടി ഒരുങ്ങുമ്പോൾ അതിന്റെ ഒരു ഭാഗമാകുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിന്റെ കൂടെ ഒരു ആരാധനാപൂർവമായ സമർപ്പണം നമ്മളിലും രൂപപ്പെട്ടു വരാൻ ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ച് ഈ നോമ്പ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ലോകം മുഴുവൻ അസ്വസ്ഥതകളിലും പ്രതിബന്ധങ്ങളിലും ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലഭ്യമാകുന്ന ഈ നോമ്പിന്റെ ശക്തിയും നോമ്പ് ഒരുക്കി തരുന്ന ആത്മീക ബലവും അത് നമ്മൾക്ക് ഈ ലോക യാത്രയില് യാത്ര ചെയ്യുന്ന പാതയ്ക്ക് മുമ്പ് ഉണ്ടാകുന്ന എല്ലാ വിഘ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഒരു പ്രേരക ശക്തിയായി രൂപാന്തരപ്പെടട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. യഹോവയെ അന്വേഷിക്കുന്നവന്റെ ശബ്ദം യഹോവ കേൾക്കുന്നു. ഏത് ഉറക്കത്തിലും ഉണർവിലും അവനെ സ്വർഗത്തിലെ ദൈവം കരുതുന്നു എന്ന് നമ്മൾ നിരന്തരം സങ്കീർത്തന പുസ്തകങ്ങളിൽ വായിക്കുന്നുണ്ട്. ആ ദൈവപാതയിൽ ചലിക്കുവാനും ചരിക്കുവാനും ദൈവം ശബ്ദം കേട്ട് ജീവിക്കുവാനും ഒക്കെ ഈ നോമ്പും ഉപവാസങ്ങളും ഒക്കെ നമുക്ക് കൂടുതൽ കരുത്തേകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിനങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ സ്മരിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങള്. 17-ാം തീയതി പരിശുദ്ധ ബസീലിയോസ് ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാബയുടെ 92-ാം ഓർമ്മയാണ്. അദ്ദേഹം 2-ാം കാതോലിക്കയായി നമ്മൾ പ്രത്യേകമായിട്ട് ആദരിക്കുന്ന ശ്രേഷ്ഠ പിതാവാണ്, പരിശുദ്ധ പിതാവാണ്. അദ്ദേഹം കബറടങ്ങിയിരിക്കുന്നത് വാഗത്താനം വള്ളിക്കാട്ട് ദയറായിലാണ്. എല്ലാ വർഷവും വള്ളിക്കാട്ട് ദയറായിൽ അദ്ദേഹത്തിന്റെ പെരുന്നാള് വളരെ ആദരവപൂർവം സ്മരിക്കുന്നു. കാതോലിക്കേറ്റ് സ്ഥാപിച്ച് അതിനുശേഷം സഭ അതിന്റെ നൂതന വളർച്ചയിൽ ദിശാബോധത്തോടുകൂടി ഉണരാൻ ഇതുപോലുള്ള പിതാക്കന്മാർ യത്നിച്ച ശ്രമഫലങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് സഭ അതിന്റെ മഹത്വം ആഘോഷിക്കുമ്പോൾ, സന്തോഷിക്കുമ്പോൾ അതിന്റെ മുന്നിൽ ജീവത്യാഗം ചെയ്ത പിതാക്കന്മാരെ സ്മരിക്കുക എന്നുള്ളത് സഭാവിശ്വാസികളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. തീർച്ചയായിട്ടും ആ ഉത്തരവാദത്തിന് അർഹനായ ഒരു ശ്രേഷ്ഠ പിതാവാണ് വള്ളിക്കാട്ട് തറായിലെ ഗീവർഗീസ് കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാബ. അദ്ദേഹത്തിന്റെ ഓർമ്മ സഭയ്ക്ക് കാവലാകട്ടെ, കോട്ടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ദിനങ്ങളാണ് 18-19-20 ഡിസംബർ 18-ാം തീയതിയാണ് പരിശുദ്ധ മർത്തോമാ ശ്ലീഹ കുന്തമേറ്റതിന്റെ ഓർമ്മ. അദ്ദേഹം ആദ്യം പീഡനമേറ്റ ദിനമായിട്ടാണ് 18-ാം തീയതി നമ്മൾ കാണുന്നത്. അതിനുശേഷം 21-ാം തീയതി അദ്ദേഹം രക്തസാക്ഷി മരണവും പ്രാപിച്ചു. തീർച്ചയായിട്ടും പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ട ദൈവമാതാവ് കഴിഞ്ഞാൽ ഈ പരിശുദ്ധ സഭ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വം പരിശുദ്ധ മർത്തോമാ ശ്ലീഹയെ. ഒരുപക്ഷെ നമുക്കൊക്കെ ഈ സ്വസ്ഥമായി നിന്ന് ദൈവത്തെ അറിയുവാനും ആരാധിക്കുവാനും ഒക്കെ ലഭ്യമായതിന്റെ പിന്നിൽ, നമ്മളെ യഥാർത്ഥ ദൈവമക്കളാക്കാൻ ഇടയായതിന്റെ പിന്നിൽ മർത്തോമാ ശ്ലീഹയുടെ ജീവത്യാഗമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കലും ഈ സഭയ്ക്ക് വിസ്മരിക്കാൻ പാടില്ലാത്ത പരിശുദ്ധ പിതാവാണ് മർത്തോമാ ശ്ലീഹ. അദ്ദേഹത്തിന്റെ ഓർമ്മകള് 3 ജൂലൈ അങ്ങനെ വിവിധ ദിനങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എടാസായി കൊണ്ടുപോയിട്ടുള്ള ദിനങ്ങളായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഓർക്കേണ്ട ഓർക്കാൻ കടപ്പെട്ട ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ദിവസം December 21 അദ്ദേഹത്തെ സാക്ഷിമരണം പ്രാപിച്ച ദിവസം സഭ മുഴുവൻ ഈ ഒന്നിച്ച് ഈ അപ്പനെ ഓർക്കുക എന്നുള്ളത് സഭയുടെ ഏറ്റവും വലിയ ചുമതലയാണ്. ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്ത്യാനികളായി ദൈവത്തെ അറിയുന്നതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടതാണ്. അപരിശുദ്ധ പിതാവിന്റെ ഭാവന സ്മരണയ്ക്ക് മുമ്പാകെ തീർച്ചയായിട്ടും നമ്മുടെ ശിരസുകളെ സമർപ്പിക്കാം. 12 ശ്ലീഹന്മാരിൽ ഉത്ഥിതനായ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരം തൊട്ട് അനുഗ്രഹം പ്രാപിച്ച് ലോകമുമ്പാകെ എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് വെളിപ്പെടുത്തിയ ബാക്കി ശിഷ്യന്മാര് പകച്ചു നിന്നപ്പോൾ അവരുടെ മുമ്പാകെ ഇതാണ് എന്റെ കർത്താവ്, ഇതാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞ് അവരെയും ലോകത്തെ മുഴുവനും സാക്ഷ്യപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ സാക്ഷ്യം തീർച്ചയായിട്ടും മർത്തോമാ ശ്ലീഹായുടെ ഏറ്റവും വലിയ മഹത്വത്തെ കാണിക്കുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് പുതുഞ്ഞാറാഴ്ച അന്നും മർത്തോമാ ശ്ലീഹായുടെ പ്രാധാന്യം അറിയിക്കുന്ന ദിനമായിട്ടാണ് സഭ കൊണ്ടാടുന്നത്. തീർച്ചയായിട്ടും ആ പിതാക്കന്മാരുടെ ജീവിതം മധ്യസ്ഥത ഈ സഭയ്ക്ക് ഇന്നും കാവലും കോട്ടതുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം 20 മരിക്നാസിയോസ് നൂറോനോയുടെ ഓർമ്മയാണ്. ആ പരിശുദ്ധ പിതാവും ഈ സഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സംഭാവന നൽകിയിട്ടുള്ളതാണ്. വളരെ തീവ്രമായ പീഡനത്തിൽ കൂടി കടന്നുപോയി മരണം പ്രാപിച്ച പിതാവാണ് മരിക്നാസിയോസ്. അദ്ദേഹത്തെയും വളരെ ആദരവോടുകൂടി ഈ സമയത്ത് സ്മരിക്കുകയും ആ പിതാക്കന്മാരുടെ ഒക്കെ മധ്യസ്ഥത ഈ സമയത്ത് അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ വന്നിയ ഡോക്ടർ വി സി വർഗീസിന്. തീർച്ചയായിട്ടും ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഈ പ്രാർത്ഥനയുടെ അവിഭാജ്യ ഘടകമാണ്. എപ്പോഴും അച്ഛന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാറുണ്ട്. ഒരു പ്രസംഗ ശൈലി എന്നതിനേക്കാൾ ഉപരിയായി ഒരു എഡ്യൂക്കേഷൻ ടീച്ചിങ് മേഖലയാണ് പലപ്പോഴും അച്ഛന്റെ പ്രസംഗത്തിൽ ഒരു പ്രസംഗ ശൈലിയായി അദ്ദേഹം ഉപയോഗപ്പെടുത്താറുള്ളത്. ഏത് സമയത്തും അച്ഛൻ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ശുശ്രൂഷയ്ക്ക് അച്ഛന്റെ സാന്നിധ്യം ആവശ്യപ്പെടുമ്പോൾ ഒരു മടിയും കൂടാതെ സന്തോഷത്തോടുകൂടി അച്ഛന്റെ നല്ല വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം, നല്ല ചിന്തകൾ നമുക്ക് ലഭ്യമാകുവാൻ തക്കവണ്ണം ഇടയാകുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കുന്നതാണ് മേരീസ് കറിയ. അതിനുശേഷം തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്. മേരീസ് കറിയ എന്നത് ജോയിൻ ചെയ്തിട്ടുണ്ടോ?
കരുതുന്നവനല്ലയോ കലങ്ങുന്നതിൻ്റെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിരുകയില്ല ഞാൻ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിരുകയില്ല ഞാൻ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കൈ തരിക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കൈ തരിക നിന്നെ. എന്റെ ശക്തിയാൽ നിന്നെ പകർന്നു എന്നും നടത്തിയും കൃപയിൽ. എന്റെ ശക്തിയാൽ നിന്നെ പകർന്നു എന്നും നടത്തിയും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതിൻ്റെ നീ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിരുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിരുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നീരോ? എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നീരുമോ? എന്റെ കാര്യത്തിൽ നിന്നെ വഹിച്ച് ഇന്നും നടത്തിയിടും ധരയില്ല. എന്റെ കാര്യത്തിൽ നിന്നെ വാഹിച്ച് എന്നും നാരത്തിലും കരയിൽ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതിന്റെ താഴ്വരയിൽ കൈരുകയില്ല ഞാൻ നിന്നെ കണ്ണീരേ താഴ്വരയിൽ കൈരുകയില്ല ഞാൻ നിന്നെ അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്തയല്ലയോ അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്തയല്ലയോ ചിങ്കടലിലും വഴി തുറപ്പാൻ ഞാനിന്നും ശക്തനല്ലയോ ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനിന്നും ശക്തനല്ലയോ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതിന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ
തിരുവചനാധ്യാനത്തിനായി പൊന്നിയ ഡോക്ടർ ഡി സി വർഗീസച്ചനെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
പിതൃസുദ്ധ പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ അതിധന്യനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവ് സ്നേഹമുള്ള വിശ്വാസികളെ, ഈ ബുധനാഴ്ചത്തെ പ്രാർത്ഥനാ സംഗമങ്ങളിലേക്ക് കടന്നു വരുന്നതിനും അല്പസമയം തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിനും നന്നേ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനവസരം തന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. നമ്മള് അച്ഛൻ ഓർമ്മിച്ചതുപോലെ ഒരു തീർത്ഥാടക യാത്രയാണ് മനുഷ്യപുത്രന്റെ അവതാരത്തിലേക്കുള്ള, അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടക യാത്രയാണെന്ന് നടത്തുന്നത് ഈ ദിവസങ്ങളില്. അതിനകത്ത് പല വ്യക്തികളെ കാണാം, വിശുദ്ധരെ കാണാം, വിശുദ്ധരല്ലാത്തവരെ കാണാം, അങ്ങനെയുള്ള പല വ്യക്തികളെയും നാം കാണുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നാം കണ്ടു പരിശുദ്ധ വിശുദ്ധനായ യോസെഫ് പിതാവിനെ നാം കണ്ടു. അദ്ദേഹത്തിന്റെ അറിവ് തിരിച്ചറിവിലേക്കും തിരിച്ചറിവ് തിരുത്തലിലേക്കും നയിച്ചതായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെയുള്ള വ്യക്തിത്വങ്ങളെയാണ് നാമും നമ്മുടെ അറിവ് തിരിച്ചറിവിലേക്കും തിരിച്ചറിവ് നമ്മളെ ഒരു തിരുത്തലിലേക്കും നയിക്കേണ്ടതായിട്ടുള്ള അവസരങ്ങളാണ് ഈ പറയുന്ന വിശുദ്ധ നോയമ്പ് ദിവസങ്ങൾ. അതിനോടനുബന്ധിച്ച് നമ്മൾ 18-ാം തീയതി വിശുദ്ധ തോമസ്ലീഹായുടെ കുന്തമേറ്റതിന്റെ ദിവസവും 21-ാം തീയതി പരിശുദ്ധ തോമസ്ലീഹായുടെ ദുഃഖവനായിട്ട് പെരുന്നാളായിട്ട് നാം ആഘോഷിക്കുന്നുണ്ട്. മലങ്കര ക്രിസ്ത്യാനികള് എല്ലാവരും തന്നെ വിശുദ്ധ തോമസ്ലീഹായുടെ പിതൃത്വം ഏറ്റെടുത്ത് സഘോഷം ഘോഷിക്കുന്നവരാണ്. അതിനകത്ത് എപ്പിസ്കോപ്പൽ സഭകളും എപ്പിസ്കോപ്പൽ അല്ലാത്ത സഭകളും ആധുനിക സഭകളും പൗരാണിക സഭകളും എല്ലാ വ്യക്തികളും അതിനകത്ത് വാല പിടിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് പകലോമറ്റം കള്ളി, കാളിയാങ്കൽ, ശങ്കരപുരി എന്നുള്ള നാല് കുടുംബത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ ഗ്രൂപ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വംശങ്ങളൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ ഓർമ്മിപ്പിച്ചത്, ഈ ലോകത്തിൽ ജനിക്കുന്ന വ്യക്തി അവരുടെ പിതൃത്വത്തെയും മാതൃത്വത്തെയും തെരഞ്ഞെടുക്കുവാനായിട്ടൊരു അധികാരമില്ല. നമുക്ക് ജീവിതത്തിൽ എല്ലാം തെരഞ്ഞെടുപ്പിന്റെ അധികാരങ്ങൾ നമുക്കുണ്ട്. നമുക്ക് വിദ്യാഭ്യാസത്തിന്, ജീവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്, താമസിക്കുന്ന സ്ഥലത്തിന്, നമ്മൾ ഓടിക്കുന്ന വാഹനങ്ങൾക്ക്, ഇതിനെല്ലാം ഒരു തെരഞ്ഞെടുപ്പുണ്ട്. പക്ഷേ നമ്മളെ ജന്മം തന്ന മാതാപിതാക്കളെ മാത്രം നമുക്ക് തെരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. അത് ദൈവിക ദത്തമാണ്. അങ്ങനെയുള്ള ഒരു വംശ പാരമ്പര്യം നമുക്ക് അവകാശിക്കാനായിട്ട് സാധിക്കത്തില്ല. അത് നമ്മുടെ തെരഞ്ഞെടുപ്പല്ല, ദൈവികമായിട്ടുള്ളതാണ്. അതാണ് അടുത്ത ആഴ്ച നാം കാണുന്ന, വായിക്കുന്ന ഭാഗങ്ങൾ. ജീനിയോളജി സൺഡേ, അല്ലെങ്കിൽ വംശ പാരമ്പര്യം, വംശാവലി ഞായറാഴ്ച എന്ന് പറയപ്പെടുന്നത്. പ്രത്യേകമായിട്ടും ആ ദിവസത്തെ വായന, എവൻഗേലിയൻ വായന, വളരെ എനിക്ക് തോന്നുന്ന അരോചകവും കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും ഒരുപോലെ വിരസവുമായിട്ടുള്ളതാണ്. എന്നെ പോലെയുള്ള നാവ് വളയാത്ത അച്ഛന്മാരാണെങ്കിൽ പല തെറ്റുകളും വായിച്ചെന്ന് വരാം പേരുകൾ വായിക്കുമ്പോൾ. ആ സമയത്ത് ഐസക്കച്ചനെ പോലെയുള്ളവരാണെങ്കിൽ മനോഹരമായിട്ട് ആ പേരുകള് അങ്ങ് വായിച്ചങ്ങ് പോകും. തെറ്റ് വായിച്ചാലും അത് തിരുത്താതെ മുൻപോട്ടങ്ങ് പോവുകയാണ്. കാരണം കേൾക്കുന്നവരെ അവർക്കൊട്ട് ഓർമ്മയില്ല. ഒരു വർഷത്തിനു മുമ്പ് കേട്ട പേരുകൾ അവട്ട് മറന്നും പോകും. അതുകൊണ്ട് എന്താണ്, എങ്ങനെയാണ് വായിച്ചതെന്ന് പോലും ആർക്കും യാതൊരു ഒരു ഒരു ഗ്രാഹ്യവുമില്ലാത്ത ഒരു ഒരു വായനയാണ്. സന്ധ്യക്കത്തെ വായന അന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:1-18 വരെയും വിശുദ്ധ കുർബാനയിലെ വായന വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 3:23-38 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് നാട്ടിലെ സന്ധ്യാപ്രാർത്ഥന, സന്ധ്യാ നമസ്കാരത്തിന്റെ എവൻഗേലി വായിച്ചുകൊണ്ടിരിക്കുമ്പം പ്രായമുള്ള ഒരു മെത്രാച്ചനെ വായിക്കുകയാണ്. ആ സമയത്ത് രണ്ട് ചമ്മാശന്മാരെ അപ്പുറം ഇപ്പുറം നിന്ന് മെഴുകുതിരി പിടിച്ചു നിൽപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ അതനുസരിച്ച് പെട്ടെന്ന് കരണ്ടങ്ങ് പോയി, ഇരുട്ടായി. അപ്പൊ ഈ മെത്രാച്ചൻ പറഞ്ഞു, മത്തായി ഇന്നാരെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ നിന്നുപോയി, കറണ്ട് പോയി. അപ്പം തിരുവേനി പറഞ്ഞു, അമ്മാശന്മാരെ അമ്മ എഴുതി ഇങ്ങോട്ടൊന്ന് അടിപ്പിച്ചു പിടിച്ച് ഞാൻ നോക്കട്ടെ ആരെയാ ജനിപ്പിച്ചെന്നൊന്ന് എന്ന് പറഞ്ഞ മാതിരി അങ്ങനെയുള്ള ഒരു സൺഡേയായി. എന്തുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ ഭാഗം അടയാളപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്? നാം ചിന്തിച്ചിട്ടുണ്ട്. അധികം ആരും വായിക്കാതെ വേദപുസ്തകം മുഴുവനും എത്ര പ്രാവശ്യം വായിച്ചാൽ ഈ ഒരു ഭാഗം മാത്രം അത് സ്കിപ്പ് ചെയ്ത് പറഞ്ഞു വിടാമെന്നുണ്ട്. നമ്മള് നോക്കുമ്പോ കാണാം, ഉൽപ്പത്തി പുസ്തകത്തിലെ ആരംഭത്തിൽ കാണാം ഒരു ജീനിയോളജി, സൂര്യചന്ദ്ര നക്ഷത്രാദി ലോകത്തിന്റെ ഒരു ജീനിയോളജി അവിടെ കാണാം ആരംഭത്തില്. അതുപോലെ പുതിയ നിയമത്തിന്റെ ആരംഭത്തില് കർത്താവിന്റെ ജീനിയോളജിയാണ് മത്തായി ശ്ലീഹായിൽ ആരംഭിക്കുന്നത്. എന്നാൽ നാലാം സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, ദ ഫോർത്ത് ഗോസ്പെൽ, ഇറ്റ് ഗീവ്സ് ദ ഇറ്റേണിറ്റി, ദ ജീനിയോളജി ഓഫ് ദ ഇറ്റേണിറ്റി ഓഫ് ഹിസ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിന്റെ ഇറ്റേണിറ്റിയിലായിട്ടുള്ള ഒരു ഒരു പിന്നെ ജീനിയോളജി അവിടെ കാണുന്നത്. അതാണ് ആദ്യമായിട്ട് വരേണ്ടത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ വേദപുസ്തകം ദൈവത്തിൽ നിന്ന് ദൈവദത്തമായിട്ട് നിശ്ചിതമായിട്ട് ലഭിച്ചിട്ടുള്ളതാണല്ലോ, അതുകൊണ്ടാണ് അതങ്ങനെ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നതും. ഈ പുസ്തകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഊളിയിട്ട് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ പേരുകളെല്ലാം തന്നെ വിശുദ്ധന്മാരുടെ പേരുകളല്ല. അതിനകത്ത് പാപികളും പതിതരുമായിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ ധാരാളം കാണാം. അതിനകത്ത് അവര് വീണവരും വീറോടെ എഴുന്നേറ്റ് നിന്നവരും അതിൽ നിന്ന് ജീവിതത്തെ മാറ്റിമറിച്ചൊരു ആൾക്കാരെ കാണാം. വംശാവലി അഥവാ കുടുംബ പാരമ്പര്യം ഏത് മനുഷ്യനും പ്രധാനമാണ്. പ്രത്യേകിച്ച് യഹൂദ ജനതയ്ക്ക് അത് അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അവരുടെ വംശപാരമ്പര്യത്തിൽ അബ്രഹാമിന്റെ സന്തതിയിൽ നിന്നും ജനിച്ചവർക്ക് മാത്രമേ അവര് യഥാർത്ഥമായിട്ടുള്ള യഹൂദ പാരമ്പര്യം കണക്കാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇസ്രായേൽ നെഹെമ്യ പുസ്തകങ്ങളിലെ ബാബിലോണിയൻ കാപ്റ്റിവിറ്റിക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ അവര് ചോദിക്കുന്നുണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ്. അത് പ്രൊഡ്യൂസ് ചെയ്യാത്തവർക്ക് തിരിച്ചു വരുവാനായിട്ടും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുന്നതിനായിട്ടും അനുവാദമില്ലായിരുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ അബ്രഹാമിന്റെ സന്തതിയും ദാവീദിന്റെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുവാനുമായിട്ട് ഉള്ള ഏക ഒരു വ്യക്തി ഇന്നുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ബാക്കി റെക്കോർഡുകൾ മുഴുവൻ യഹൂദന്മാർ എല്ലാം 70 AD ടൈറ്റസിന്റെ പടയാളി വന്ന് അല്ലെങ്കിൽ സീസറിന്റെ ബെസ്പൂഷന്റെ മകൻ ടൈറ്റസ് വന്ന് മുഴുവൻ യഹൂദ റെക്കോർഡുകൾ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവരുടെ പഴയ റെക്കോർഡുകളും ഇന്നൊന്നും അവൈലബിൾ അല്ല. ഈ ലൂക്കോസിന്റെ സുവിശേഷം നോക്കുമ്പോൾ അതിനകത്ത് 42 ജനറേഷൻസിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 42 എന്നുള്ളത് 14 വെച്ച് 3 സൈക്കിൾസ് ആയിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത്. അത് അബ്രഹാം തൊട്ട് ദാവീദ് വരെയും ദാവീദ് തൊട്ട് ബാബിലോണിയൻ എക്സൈൽ അല്ലെങ്കിൽ ക്യാപ്റ്റിവിറ്റി വരെയും ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി തൊട്ട് നമ്മുടെ ലോർഡ് വരെയും അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് വരെയും യേശുക്രിസ്തുവിന്റെ വരെയുമായിട്ടുള്ള 3 ഗ്രൂപ്പുകളായിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. 14 എന്ന് കഴിഞ്ഞാല് യഹൂദ സംഖ്യ അനുസരിച്ച് ദാവീദ് എഴുതി കഴിഞ്ഞാൽ കൂട്ടി നോക്കിയാൽ അക്ഷരങ്ങൾ കൂട്ടി നോക്കിയാൽ 14 എന്നുള്ള സംഖ്യയാണ് അവിടെ ലഭിക്കുന്നത്. എന്നാല് അബ്രഹാം തൊട്ട് ആരംഭിക്കുന്ന ആ ജീനിയോളജിയിലെ മത്തായിയുടെ സുവിശേഷത്തിലാണെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തില് അത് ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിലാണെങ്കിൽ അവസാനിക്കുന്നത് ആദാമിലാണ് അവൻ നിൽക്കുന്നത്. ഈ രണ്ട് സുവിശേഷങ്ങളും രണ്ട് വ്യത്യസ്ത കേൾവിക്കാർക്ക് വേണ്ടി ഓഡിയൻസ് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നതാണ്. ലൂക്കോസിന്റെ സുവിശേഷം അതൊരു ഇന്റർനാഷണൽ ഫെയർ വെച്ചിട്ട് എഴുതിയിരിക്കുന്നതാണ്. അത് യൂണിവേഴ്സൽ ഗോസ്പലായിട്ട് മറ്റേത് യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ് മത്തായിയുടെ സുവിശേഷം. അതുകൊണ്ട് അബ്രഹാമിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പാഠം നമുക്ക് പഠിക്കാനേ കിട്ടും. വിശുദ്ധരുടെ മാത്രം കഥ പറയുന്ന പുസ്തകമല്ല വേദപുസ്തകം എന്നുള്ളതാണ്. ഈശ്വരച്ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ വീഴ്ചയുടെയും ഉയർച്ചയുടെയും പരാജയത്തിന്റെയും വിജയത്തിന്റെയും എല്ലാ കോട്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും ചരിത്രമായി ഉൾക്കൊള്ളുന്നവയാണ്. അതിനകത്ത് വിജയം മാത്രമല്ല, ഇന്ന് പ്രത്യേകമായിട്ട് ഈ ബയോഗ്രഫിയൊക്കെ ഓരോരുത്തർ എഴുതി കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റൊക്കെ ബയോഗ്രഫികൾ എഴുതും. അതിനകത്ത് അവരുടെ നന്മകൾ മാത്രമേ ഉള്ളൂ, തിന്മകളൊന്നും എഴുതാറില്ല. അവർ ചെയ്ത ആ വിഡ്ഢിത്തങ്ങളും അവർ ചെയ്ത തെറ്റുകളൊന്നും അതിനകത്ത് കാണിക്കാറില്ല, എല്ലാം നന്മകൾ മാത്രം എഴുതുന്നതാണ്. പക്ഷേ വേദപുസ്തകം അങ്ങനെ അതല്ല. ഒരു മനുഷ്യന്റെ എല്ലാ ഭാവങ്ങളും എഴുതിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് എക്സ്പീരിയൻഷ്യൽ ബുക്സ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യ ഹൃദയത്തില് ഉണ്ടാകുന്ന നന്മകളും തിന്മകളും അവന്റെ വീഴ്ചകളും എല്ലാം ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പരാജയങ്ങൾ 51 സങ്കീർത്തനത്തിൽ അതുപോലെ വിവരിച്ചിട്ടുണ്ട്. അതുപോലെ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന നാല് സ്ത്രീകളെ കാണാം. യഹൂദ പാരമ്പര്യങ്ങൾക്ക് എതിരായിട്ട് ആ പേട്രിസ്റ്റിക് ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ടാണ് ഈ നാല് സ്ത്രീകളെ അവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇവർ നാല് പേരാണെങ്കിൽ തന്നെയും ഇൻഫേമസ് ആൾക്കാരാണ്. അവര് വേശികളും വീണുപോയവരും മറ്റുള്ളവരുമായിട്ടുള്ള ആ നാല് സ്ത്രീകളാണ്, പുറജാതികൾക്കാരുമാണ്. അവരെയും അവിടെ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് മനുഷ്യന് വേണ്ടിയിട്ട് മനുഷ്യനായി തീർന്ന ദൈവത്തിന്റെ ചരിത്രം, ആ ചരിത്രവരി അല്ലെങ്കിൽ ആ വംശപാരമ്പര്യം, അത് കാണിക്കുന്നത് നന്മയ്ക്കും നല്ലവർക്കും വീണുപോയവർക്കും പതിതർക്കും ദുഷ്ടന്മാർക്കും തിന്മകൾക്കും അങ്ങനെയുള്ള സകല മനുഷ്യർക്കും വേണ്ടി ജാതനായ ഒരു മനുഷ്യനാണ്, ഒരു ദൈവമാണ് മനുഷ്യനായി തീർന്നിരിക്കുന്നത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനകത്ത് അതെല്ലാം കാണിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ചരിത്രത്തെ തന്നെ രണ്ടായിട്ട് ഭാഗിച്ചിട്ട് ഉള്ള ഒരു അവതാരമാണ് കാണുന്നത്. എല്ലാ മനുഷ്യനും ലോകത്തിൽ ജനിക്കുന്നത് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബട്ട് ഹി വാസ് ബോൺ ടു ഡൈ. മുൻപേ നിയമിക്കപ്പെട്ടവന് ലോകാരങ്ങൾക്ക് മുൻപേ കുരളർക്കപ്പെട്ട കുഞ്ഞാടെന്നാണ് വിശേഷിക്കുന്നത്. എവിടെയാണ് ഈ ലോക ആരംഭങ്ങൾക്ക് മുൻപേ കുരളർക്കപ്പെട്ടത് എന്ന് പ്രാജ്ഞന്മാർ പറയുന്നത്, ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപായി തന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വർഗത്തില് ഒരു സിനഡ് കൂടിയിട്ടുണ്ടായിരുന്നു. പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ ഒരു ഹോളി സിനഡ് അവിടെ കൂടിയപ്പോൾ പിതാവായ ദൈവം പറഞ്ഞു, ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവം പറഞ്ഞു, അവന് വീണുപോകും, അവന് തിന്മയിലേക്ക് നയിക്കപ്പെടുമെന്ന്. പുത്രൻ തമ്പുരാനായ ദൈവം പറഞ്ഞു, ഞാൻ അവനെ ഉദ്ധരിക്കുന്നതാണ്, വീണ്ടെടുക്കുന്നവനാണ്. അങ്ങനെയുള്ള ഒരു ഒരു സിനഡ് നിശ്ചയിക്കപ്പെട്ട പ്രകാരമാണ് അത്. ഏത് വിധത്തിലാണ് കുരുളറക്കപ്പെട്ടത് എന്ന് അവിടെ നിശ്ചയിച്ചു. യേശു ക്രിസ്തുവിന്റെ യാഗത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പിതാക്കന്മാർ പറഞ്ഞത് അതിനെക്കുറിച്ച്. അങ്ങനെയുള്ള ആരംഭത്തിലുള്ള ആ ലോകങ്ങൾക്ക് ആരങ്ങൾക്ക് മുൻപായിട്ടുള്ളവൻ ഈ ലോകത്തിലെ ആരംഭമുള്ളവനായിട്ട് ജനിച്ചു. അവന് ഹി വാസ് ബോൺ ഔട്ട് ഓഫ് എ വുമൺ വിത്തൌട്ട് എ മാൻ ഇൻ എർത്ത്. വേർ ഹി വാസ് ബോൺ വിത്തൌട്ട് എ മദർ ഇൻ ഹെവൻ. സ്വർഗത്തിലെ മാതാവില്ലാതെ ജനിക്കുകയും ഭൂമിയിൽ പിതാവില്ലാതെ ജനിക്കുകയും ചെയ്ത ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കഥയാണ് ഈ വംശാവലിയിലെ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഡിപ്പെൻഡിങ് ഓൺ ദ ഹെറിഡിറ്റി. ഇറ്റ് വാസ് ഇമ്പോർട്ടന്റ് ടു ദ ജീസസ് ടു എസ്റ്റാബ്ലിഷ് ഹിസ് റൈറ്റ് ടു ഡേവിഡ്സ് ത്രോൺ. അതുകൊണ്ടാണ് മത്തായി 1:17 പറഞ്ഞിരിക്കുന്നത്, അവനെ ശലോമന്റെ പാരമ്പര്യത്തിൽ കൂടെ ജനിച്ച് മേരിയിൽ നിന്നും ഉളവായിരിക്കുന്നു. ജോസഫ് ബിഗട്ട് ചെയ്തെന്ന് പറയുന്നില്ല, ജനിപ്പിച്ചെന്ന് പറയുന്ന ജോസഫ് വാസ് ദ ഹസ്ബൻഡ് ഓഫ് മേരി. മേരിയിൽ നിന്നുമാണ് കർത്താവ് ജനിച്ചിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജോസഫ് ഈസ് നോട്ട് ദ ഫാദർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാ സമയത്ത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണെങ്കിൽ ദാവീദിന്റെ വേറെയൊരു പുത്രനായ നേഥൻ മുഖേനയാണ് ആ വംശപാരമ്പര്യം വരുന്നത്. ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആനന്ദമായിട്ടുള്ള ദൈവസ്നേഹം നാം ഇവിടെ കാണുന്നുണ്ട്. യുഗ പുരുഷനെ യുഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അനാദിയായ ആരംഭം കുറിക്കുന്നതാണ് വംശപാരമ്പര്യം എന്ന് പറയുന്നത്. ജന്മം നൽകുന്ന മാതാവിനെയും കുടുംബത്തെയും തെരഞ്ഞെടുത്ത് ജന്മമെടുക്കുന്നതിന് നമുക്ക് ഒരു മനുഷ്യന് സാധിക്കുന്നില്ല. അത് ദൈവികമായിട്ടുള്ളതാണ്. ഇവിടെ യേശുക്രിസ്തുവിന്റെ വംശാവലി മനസ്സില് ഉയർത്തുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം. ഉൽപ്പത്തി 10:11 വായിച്ചു കഴിഞ്ഞാൽ ഒരു വംശ പാരമ്പര്യം അല്ലെങ്കിൽ ഒരു ജീനിയോളജി അല്ലെങ്കിൽ ജനറേഷൻ ഓഫ് ദ നേഷൻസ് അവിടെ കാണാം. അതിനകത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദാം തൊട്ട് നോവ വരെ 10 generations ആണ്. ഇങ്ങനെ 6 groups 10 generations വന്നു കഴിഞ്ഞാൽ 7th generation യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നതാണ്. ആഡം ടു നോവ, ഫ്രം നോവ ടു ഏബ്രഹാം, ഏബ്രഹാം ടു ഉസായ, ഈ ഉസായയുടെ വന്നു കഴിഞ്ഞാലാണ് നമ്മളെ ഉസിയ രാജാവിന്റെ കാലത്ത് എന്ന് യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത്. അവൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നുവെന്ന് യെശയ്യാവിന്റെ 6 അധ്യായത്തിൽ കാണിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 41-ാമത്തെ വാക്യത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യെശയ്യാവ് കണ്ടത് യേശുക്രിസ്തുവിന്റെ മഹത്വമാണ് അവിടെ കാണുന്നതെന്നുള്ളതാണ്. ഹി വാസ് ദ ക്രൈസ്റ്റ് ഹും ഐസയ സോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ വംശപാരമ്പര്യത്തുകൾ നമ്മൾ കാണുമ്പോൾ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന സത്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിതാക്കന്മാര് അടുത്ത ആഴ്ചത്തെ വായന വിശുദ്ധ ആരാധനയുടെ വർഷത്തില് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അത് അർത്ഥമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ആ വളരെയധികം അർത്ഥമുള്ളതാണ്. നാം ജനിച്ചതിന് നമ്മുടെ അറിവോ അനുവാദമില്ലെങ്കിലും നാം ജനിപ്പിക്കുന്നവരെ കുറിച്ച് നമുക്ക് ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. നാളത്തെ വംശാവലിയുടെ പ്രധാന ഭാഗമാണ് ഇന്നത്തെ തലമുറ. നാളത്തെ തലമുറയുടെ ചരിത്രത്തിൽ നാം എവിടെ നിലകൊള്ളുന്ന ഇന്നത്തെ നമ്മുടെ ജീവിതമാണ് നിശ്ചയിക്കുന്നത്. വരും തലമുറകളെ അഭിമാനമുയർത്തിയവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് ജന്മസിദ്ധമായി ലഭിച്ചിട്ടുള്ള സ്വന്തം ജന്മത്തിന് നാം ഉത്തരവാദിത്തമില്ലാത്ത മനുഷ്യനാ ആയി തീരരുത്. നമുക്ക് അതിനുവേണ്ടി വളരെയധികം ഉത്തരവാദിത്വമുണ്ട്. നമ്മളെ ഈ ജന്മത്തിൽ ജനിപ്പിച്ച നമ്മുടെ മാതാപിതാക്കളെ ഓർക്കുന്നതിനും അതുപോലെ പുറകോട്ട് ചിന്തിക്കുന്നതിനും വേണ്ടിയിട്ട് യേശുക്രിസ്തുവിന്റെ വംശാവലി മനസ്സിലുണർത്തുന്ന മറ്റൊരു ജീവിത പിതാക്കന്മാരുടെ ദൈവം ചൊരിഞ്ഞു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെയും കൃപകളെയും വിസ്മരിക്കരുതെന്നുള്ളതാണ്. അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും വിളിച്ച് തേർതിരിച്ച് അനുഗ്രഹിച്ചതിനായ ദൈവം ഇന്ന് മനുഷ്യരെ വിളിക്കുന്നു. ഇരുളുമൂടി താഴ്വരകളിൽ നിന്നും മെച്ചമായ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നമ്മെ വഴി നടത്തുന്നു. തലമുറ തലമുറയായി മനുഷ്യന് സങ്കേതമായിരിക്കുന്ന പരാശക്തിയായ ദൈവത്തില് സങ്കേതം ഉറപ്പിക്കുവാനും തലതലമുറയായി ഒഴുകിവരുന്ന സ്വർഗീയ അനുഗ്രഹ പ്രവാഹങ്ങൾക്ക് മുൻപ് നമ്മൾ ശിരസ്കരായി നിന്ന് നന്ദി പറയുവാനും സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുവാനും ഇന്നത്തെ തലമുറയ്ക്ക് കഴിയണം. യേശുമിശിഹായുടെ തിരുവതാര അനുഗ്രഹങ്ങൾ മുത്തിക്കുടിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന നമുക്കേവർക്കും ദൈവം തമ്പുരാൻ ചൊരിഞ്ഞു തരുന്ന അനുഗ്രഹങ്ങളെ നന്ദിയോടെ, വിനയത്തോടെ, സമ്പൂർണ്ണ സമർപ്പണത്തോടെ നമുക്ക് അനുസ്മരിക്കാം. നമ്മളെ ജനിപ്പിച്ച പിതാക്കന്മാരെയും അതുപോലുള്ള നമുക്ക് യേശു ക്രിസ്തു ജന്മം നൽകിയ നമ്മുടെ പിതാക്കന്മാരായ മർത്തോമ സ്ലീഹായും അതുപോലുള്ള പിതാക്കന്മാരെയും ഓർക്കുന്നതിനും അവരുടെ മാതൃക പിൻപറ്റുന്നതിനുമായിട്ടുള്ള ഒരു നല്ല അവസരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വചനങ്ങൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും മംഗളമായിട്ടുള്ള ഒരു ക്രിസ്മസും ന്യൂ ഇയറും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, പതിവ് പോലെ നമുക്ക് കേട്ടുപരിചയമുള്ള പല പ്രാവശ്യം കേട്ടിട്ടുള്ളൊരു വിഷയത്തെ അല്പം കൂടി വിശദമായും ആഴത്തിലും പഠിച്ച് അവതരിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു വലിയ ശ്രമം വെളിപ്പെട്ട അച്ഛൻ നടത്തി. കേട്ടവർക്കെല്ലാം അതിന്റെ പ്രാധാന്യം ഗൗരവമായി ചിന്തിക്കുവാനുള്ളൊരു വലിയ അവസരം കൂടി ആയി എന്ന് ഞാൻ പ്രത്യേകമായിട്ട് കരുതുകയാണ്. ജീനിയോളജി അല്ലെങ്കിൽ വംശാവലി എന്ന പദം നമ്മൾ പണ്ട് മുതലേ ഒന്നും വലിയ ഗഹനമായിട്ട് കേട്ടിട്ടില്ല എങ്കിലും ക്രിസ്തുമസിന്റെ തലേ ഞായറാഴ്ച അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അല്പം ബുദ്ധിമുട്ട് വായിക്കുവാനുള്ള ചില വാക്കുകൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് ആ വാക്കുകളിൽ പലതും ക്രിസ്തീയ ലോകത്ത് കുഞ്ഞുങ്ങൾക്ക് പേരിടാൻ ഉപയോഗിക്കപ്പെടാറില്ല. ചില പ്രത്യേക പേരുകൾ മാത്രം
നമ്മൾ കരുതി വെക്കുന്നു, അതിങ്ങനെ തലമുറകൾക്ക് കൈമാറുന്നു. ജീനിയോളജി എന്ന വാക്കിന്റെ അർത്ഥം എ ലൈൻ ഓഫ് ഡിസ്റ്റന്റ് ട്രേസ്ഡ് കണ്ടിന്യൂസ്ലി ഫ്രം ആൻ അൻസെസ്റ്റർ എന്നൊരു പൊതു അർത്ഥവും, അല്പം കൂടി വിശദമായി പരിശോധിക്കുമ്പോൾ അതിന്റെ രണ്ട് ഡൈമെൻഷൻ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണുന്നുണ്ട്. ദ സ്റ്റഡി ആൻഡ് ട്രേസിംഗ് ഓഫ് ലൈൻസ് ഓഫ് ഡിസെന്റ് ഓർ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ എ പ്ലാന്റ്സ് ഓർ അനിമൽസ് ലൈൻ ഓഫ് എവല്യൂഷണറി ഡെവലപ്മെന്റ് ഫ്രം ഏർലിയർ ഫോംസ്. മനുഷ്യനെ മാത്രമല്ല സസ്യങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ അതിന്റെ എവല്യൂഷനെ കുറിച്ചും അതിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചും ഒക്കെ പഠിക്കാനും ഈ ശാഖ ഉപയോഗിക്കുന്നുണ്ട്. പൊതുവായി നമ്മൾ കേൾക്കുന്നത് എപ്പോഴും മനുഷ്യരുടെ തലമുറയെക്കുറിച്ച് പഠിക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ്. യഥാർത്ഥത്തിൽ അച്ഛൻ സൂചിപ്പിച്ചു, വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ ഉൽപ്പത്തിയിലും പിന്നീട് നമ്മൾ തെളിഞ്ഞു കാണുന്നത് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലുമാണ് ഈ വംശാവലിയെ കുറിച്ച് ക്രമമായി ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം പ്രതിപാദിക്കുന്നത്. എന്റെ ബലഹീനമായ മനസ്സിൽ തോന്നുന്നത് അതിനോട് കൂട്ടിച്ചേർക്കുകയാണ്, വിശുദ്ധ വേദപുസ്തകത്തിലെ ആദിയോടന്തമുള്ള എല്ലാ പുസ്തകത്തിലും വംശാവലിയുടെ ധ്വനിയുണ്ട്. കാരണം വംശാവലി എന്നത് ചോദിച്ചാൽ പേരോ സ്ഥലപ്പേരോ വർഷമോ പ്രതിപാദിച്ചു കഴിഞ്ഞാൽ അത് കോർത്തിണക്കിയാൽ ഒരാളുടെ ചരിത്രം ലഭിക്കും. ഒരാൾ ജീവിച്ചിരുന്ന കാലഘട്ടം നമുക്ക് കൃത്യമായി വിവേചിച്ചറിയുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം ഈ ജീനിയോളജിയുടെ ഒരു വേര് ഇങ്ങനെ പടർന്ന് പന്തലിച്ചു കിടക്കുകയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സമ്മറി ഓഫ് ബൈബിൾ. ഈ വംശാവലി വായിക്കുമ്പോൾ തന്നെ വേദപുസ്തകത്തിന്റെ ഉദ്ദേശം എന്തെന്നും അതെന്തിനു വേണ്ടി രചിക്കപ്പെട്ടുവെന്നും അത് വായിക്കുമ്പോൾ നമ്മൾ ആരെയൊക്കെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുന്നു, രക്ഷകന്റെ വരവിന്റെ ഉദ്ദേശം എന്ത്, ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നതോടൊപ്പം മറ്റൊരു ജീവിതം ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം ഉണ്ടെന്നും നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വംശാവലിയുടെ അനുഗ്രഹീതമായ ശാസ്ത്രത്തിലൂടെ തന്നെയാണ്. അച്ഛൻ വളരെ വിശദമായി പറഞ്ഞെങ്കിലും അതിൽ നമുക്ക് നല്ല ഗൗരവപരമായ വിഷയങ്ങൾ നമുക്ക് ലഭിച്ചു എങ്കിലും ബലഹീനമായ ഞാനും ഒന്ന് രണ്ട് കാര്യങ്ങളോട് കൂട്ടിച്ചേർത്ത് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഈ വംശാവലി നമ്മളെ പഠിപ്പിക്കുന്നതിലൂടെ, നമ്മൾ വായിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം കേവലം ഒരു വായനയ്ക്ക് വേണ്ടിയുള്ള കാര്യം മാത്രമല്ല, ചരിത്രത്തിന്റെ ഭാഗമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് വിശദമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ജീനിയോളജി. രണ്ട്, യഥാർത്ഥമായി ഈ ലോകത്തിൽ ജീവിച്ച് കടന്നുപോയ മനുഷ്യരെ കുറിച്ച് തന്നെയാണ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. അല്ലാതെ സ്വപ്നത്തിലൂടെ കടന്നു വന്നവരെയോ ദർശനത്തിൽ മാത്രം കണ്ടവരെയോ ഒന്നുമല്ല, യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ജീവിച്ച് കടന്നുപോയവരെ തന്നെ ഈ വംശാവലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്, ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ എപ്പോഴും ദൈവസന്നിധിയിൽ നീതിപൂർവമായ ജീവിതം നയിച്ചവർ മാത്രമല്ല, ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള എങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അരോചകമായി തോന്നുന്ന ജീവിത സ്വഭാവം കാഴ്ചവെച്ചവരെയൊക്കെ ഈ വംശാവലിയുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അച്ഛൻ കൃത്യമായി പ്രതിപാദിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നാലാമത് ചിന്തിച്ചാൽ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ഫോർ ഫാമിലീസ്, കുടുംബവും കുടുംബത്തിന്റെ പ്രാധാന്യവും കൃത്യമായി അറിയിച്ചുകൊണ്ടാണ് നസറേത്തിലെ കുടുംബത്തിലേക്ക് ക്രിസ്തുവും പിറന്നു വീഴുന്നത്. ക്രിസ്തുവിന് വേണമെങ്കിൽ കുടുംബമില്ലാതെ, അപ്പനും അമ്മയും ഇല്ലാതെ തന്നെ വേണമെങ്കിൽ ഹൈന്ദവ പുരാണത്തിലെ പോലൊരു അവതാരത്തിൽ വേണമെങ്കിൽ കടന്നു വരാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കുടുംബത്തിലാണ് ദൈവം പിറന്നത്, മനുഷ്യൻ പിറക്കുന്നത്, അതിലൂടെയാണ് ദൈവകൃപ മുന്നോട്ട് പോകുന്നതെന്നുള്ള ചിന്തയും. ഏറ്റവും ഒടുവിൽ, ജീനിയോളജി റിവീൽസ് ഡിഫറന്റ് സിറ്റുവേഷൻസ് ഇൻ ഹ്യൂമൻ ലൈഫ്. നമ്മൾ കാണുന്നതിനപ്പുറമായി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതുമായ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ നോക്കുന്നത് നമ്മളെക്കാളും സുഖസൗകര്യത്തിൽ ജീവിക്കുന്ന, നമ്മളെക്കാളും ഉയർന്ന തലത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ മാത്രം കാണാനാണ് നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തുന്നത്. ചിലപ്പോഴൊക്കെ ഒക്കേഷണലി ചിലപ്പോഴൊക്കെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കും പാവപ്പെട്ടവരെ കാണാൻ, അല്ലെങ്കിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് ചിലതൊക്കെ കരുതി കൊടുക്കുവാൻ. ക്രിസ്മസിന്റെ ഗിഫ്റ്റിലും നമ്മൾ ഗിഫ്റ്റ് കൂടുതൽ സമയം കൊടുക്കുന്നത് നമുക്ക് ഗിഫ്റ്റ് തന്നവരെയൊക്കെ നമ്മൾ ഇപ്പം നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്കായിട്ട് കാർഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, കാർഡ് അയച്ചു കഴിഞ്ഞു. നമുക്ക് ഒരിക്കൽ പോലും കാർഡ് അയക്കാത്തവർക്ക്, നമ്മളോടൊത്തും മിണ്ടാത്തവർക്ക് നമ്മളൊരു കാർഡ് അയക്കണം. അല്ലെങ്കിൽ സമൂഹത്തിൽ യാതൊരു നല്ല രീതിയിലും ജീവിക്കാൻ കൈകാലത്തടിക്കുന്ന ധാരാളം പേരുണ്ട്, അവരെ ഒരു ഗിഫ്റ്റ് കൊണ്ട് സഹായിക്കുന്നെങ്കിൽ അവിടെയാണ് ക്രിസ്തു ജനിക്കുന്നതും ജീവിക്കുന്നതും. ഞാൻ ചുരുക്കുകയാണ്, പ്രിയപ്പെട്ട അച്ഛന്റെ ഈ വലിയ ശ്രമം നമുക്ക് കൂടുതൽ ഇതൊന്ന് പഠിക്കുവാൻ വലിയൊരു അവസരം നമുക്ക് ഒഴുകി തന്നു. തുടർ പഠനത്തിന് വേണ്ടി അച്ഛനൊരുക്കി തന്ന ഈ വലിയ വിഷയത്തെ നന്ദിയോടെ ഓർക്കുന്നു. കേട്ട ഞങ്ങൾക്കെല്ലാം ഇതിന്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ പ്രത്യേകം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അച്ഛന്റെ ശുശ്രൂഷയും തുടർന്നും ഇപ്രകാരമുള്ള നല്ല ചിന്തകൾ നൽകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ഈ പേരുകൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയും രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒരു 22-ാം തീയതി ഒരു സഹോദരിക്ക് ക്യാൻസറിന്റെ ഒരു സർജറി ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് പേര് ഒന്നും അനൗൺസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കുക. കഴിഞ്ഞ ആഴ്ച ഒരു മകളുടെ സർജറി ഉണ്ടായിരുന്നു, നമ്മൾ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർത്തു. ആ മകള് സൗഖ്യം പ്രാപിച്ചു വരുന്നു. വീട് നമുക്ക് ഉറക്കാനുള്ളത് ഏലിയാമ വർഗീസ്, അച്ഛമ്മ ഡാനിയൽ, ഷൈനി അമ്മക്കുട്ടി, പി ജോർജ് കറിയ, റൈച്ചൽ കറിയ, അനി ജോയി, സൂസൻ തോമസ് ആൻഡ് ജോയി, ലീലാമ സാമുവൽ, ഡയോണ ബാബു, തോമസ് പള്ളിച്ചൻ, അതുപോലെ തന്നെ നമ്മൾ നിരന്തരം ഓർക്കാറുള്ള ജിമ്മിയെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഒക്കെ വളരെ അത്യാവശ്യമായിട്ടും നിങ്ങളുടെ അടുത്ത് അപേക്ഷിക്കാനുള്ളത് ഒരു ജോയലെ, ജോയലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. വേറൊരു ജോയലും ഉണ്ട്. രണ്ടുപേരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിരിക്കുന്ന സമയമാണ്. അതുപോലെ ആലീസ് ജോസഫ്, അതുപോലെ മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിനായിട്ടും ആരോഗ്യത്തിനായിട്ടും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ബിജോയേശൻ ലൈനിലുണ്ടോ? ബിജോയേശൻ, ബിജോയേശനുണ്ടോ? ബിജോയേശൻ പിന്നെ ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ലെന്ന് തോന്നുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ഈ രോഗികളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, വീണ്ടും ഈ പ്രഭാതം ഞങ്ങളുടെ ശിരസ്സുകളെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഒട്ടും നല്ലവരല്ല എന്നുള്ള ബോധ്യത്തോടുകൂടിയാണ് ദൈവമേ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നതും അങ്ങയുടെ മുമ്പാകെ അപേക്ഷകളെ സമർപ്പിക്കുന്നതും. പ്രത്യേകിച്ച് ലോകത്തിന്റെ താല്പര്യങ്ങളിൽ പലപ്പോഴും ഒഴുകി ജീവിക്കുമ്പോൾ, അങ്ങയോടുള്ള ബന്ധത്തിൽ പലപ്പോഴും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ദൈവമേ ഓരോ പ്രാർത്ഥനായാമങ്ങള് ആ യാമങ്ങളെ അനുതാപത്തിന്റെ കണ്ണുനീരിന്റെ അവസ്ഥകളാക്കി ഞങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ, കണ്ണുനീര് കണ്ട് മനസ്സലിയുന്ന മനുഷ്യന്റെ വേദന കണ്ട് അനുതാപത്തോടടുത്ത് വരുന്ന മനുഷ്യന്റെ മനസ്സിനെ തിരിച്ചറിഞ്ഞ് തന്റെ എല്ലാ വൈരാഗ്യങ്ങളും മാറ്റി ആവശ്യക്കാർക്കടുക്കിലേക്ക് ഇറങ്ങി വരുന്ന അങ്ങയുടെ കരുണ പുരസ്സരമുള്ള മനസ്സിനെ ഓർത്ത് ഞങ്ങൾ വീണ്ടും അടുത്തു വരുന്നു. ദൈവമേ, ഞങ്ങൾ നടക്കുന്നത് തന്നെ അങ്ങയുടെ കരുണയാലാകുന്നു. പ്രത്യേകിച്ച് ലോകം ഓരോ നിമിഷങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ സമ്മാനിക്കുമ്പോൾ അതിൽ വീണുപോകാതെ നിരാശയിലേക്ക് കൂപ്പുകുത്താതെ ഓരോ നിമിഷവും പ്രതീക്ഷയുടെ പ്രത്യാശയുടെ സാധ്യതകളെ അവിടുന്ന് ഞങ്ങൾക്ക് ചുരിഞ്ഞു തരുന്ന കരുണയോർ നന്ദിയോടെ സ്തുതിക്കുന്നു. എപ്പോഴും ആ സ്നേഹബന്ധത്തിലായിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഒരുപാട് രോഗികളെ ഞങ്ങൾ പ്രത്യേകം പേരുകൾ ഓർത്ത് പറഞ്ഞു പ്രാർത്ഥിച്ചു. ചിലരുടെയൊക്കെ പേരുകൾ പറയാതെ മനസ്സിൽ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, നൊമ്പരങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്കങ്ങ് മാത്രമേ ഉള്ളല്ലോ. രോഗത്തിന്റെ തീവ്രതയേക്കാൾ അപ്പുറം രോഗം നൽകുന്ന ഭയവും ഭാവിയെ ഓർത്തുള്ള ആകുലതകളും പലപ്പോഴും ഞങ്ങളെ നിരാശയിലേക്ക് വീഴ്ത്താൻ ശ്രമിക്കുമ്പോൾ, ദൈവമേ, ഈ രോഗമോ ഈ ഭാവിയോ ഒന്നുമല്ല, ഞങ്ങളുടെ ഭാവിയും ഞങ്ങളുടെ സന്തോഷവും അരുമനാഥന്റെ കരങ്ങളിലാണെന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തല് അത് വൃത്തിശ്വാസത്തോടുകൂടി അർത്ഥതലത്തിൽ വെളിവാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് വെളിച്ചം വീശണമേ. രോഗികളായ മക്കളെയൊക്കെ അവിടുന്ന് സൗഖ്യം നൽകണമേ. അങ്ങയുടെ കരം അവരെയൊക്കെ സ്പർശിക്കണമേ. ലഭ്യമാകുന്ന ദൈവീക അനുഭവം അത് ദൈവവും ലോകവുമ്പാകെ സാക്ഷ്യപ്പെടുത്തുവാൻ ആഴമായ ദൈവഭക്തി കൊണ്ട് ഇതിന്റെ മക്കളെയൊക്കെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുറവുള്ളവരാണെങ്കിലും
അനുതാപത്തോടടുത്ത് വന്ന് ഞങ്ങളുടെ അപേക്ഷകളെ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ യാതനയെ അവിടുന്ന് കേട്ട് ഉത്തരം അറിയണമേ. ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ച് ചെറുപ്രായങ്ങളിലൊക്കെ രോഗം ശക്തമായി നിലനിൽക്കുമ്പോൾ ദൈവമേ, കണ്ണുനീരല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുവാനില്ല. ഈ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് ദൈവമേ അങ്ങയുടെ സ്പർശനവും അങ്ങയുടെ തലോടലും കൊടുത്ത് അനുഗ്രഹിക്കണമേ. വിശ്വാസത്തോട് അങ്ങയുടെ മുമ്പാകെ ലോകമുമ്പാകെ സാക്ഷികളായി വളരുവാൻ ദൈവമേ നിന്റെ മക്കളെയൊക്കെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മ നിറഞ്ഞൊരു ലോകത്തിലാണല്ലോ ദൈവമേ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ചുറ്റും പ്രലോഭനങ്ങളും പൈശാചിക പ്രേരണകളും മാത്രമേ ഉള്ളൂ. അത് രോഗത്തിന്റെ തലത്തിലാണെങ്കിലും മറ്റ് ലോകത്തിന്റെ തിന്മയിലേക്ക് മാടി വിളിക്കുന്ന സൗഭാഗ്യങ്ങളുടെ തലത്തിലാണെങ്കിലും അവിടെയൊക്കെ പെട്ട് ഞങ്ങളുടെ ചുവടുകൾ പിഴച്ചു പോകാതിരിക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് നിന്റെ മക്കളായ ഞങ്ങളൊക്കെ നിയന്ത്രിക്കണമേ. മുമ്പാകെ അർപ്പിക്കുന്ന നോമ്പും ഉപവാസവും അങ്ങയുടെ തിരുജനനത്തിന്റെ ശ്രേഷ്ഠമായ സ്മരണകളും ഒക്കെ അതിലേക്ക് ഞങ്ങളെ ആകർഷിക്കപ്പെടുവാൻ തക്കവണ്ണം, അങ്ങയുടെ മുഖം ആദരിക്കുവാൻ തക്കവണ്ണം ഉള്ള പരിശീലനത്തിലേക്ക് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, ചെറുപ്പക്കാരെ ഓർക്കുന്നു, യുവാക്കന്മാർ യുവതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെയൊക്കെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. നൊമ്പരങ്ങളിലും അസ്വസ്ഥതകളിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ഉറ്റവർ വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയൊക്കെ ഓർക്കുന്നു. ജോലി ചെയ്യുന്നവരെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. സഭയെ ഓർക്കുന്നു. പരിശുദ്ധ ഭാവ തിരുമേനി എല്ലാ തിരുമേനിമാരും വൈദികരെയും വിശ്വാസി സമൂഹത്തെയൊക്കെ അങ്ങയുടെ മുമ്പാകെ കരുണയോടെ സമർപ്പിക്കുന്നു. ദൈവമേ, മാതൃകയുള്ള ഒരു കൂട്ടായ്മയായി വളരുന്ന ലോകത്തിൽ പ്രശോഭിപ്പാൻ അവിടുന്ന് ഈ സഭയിലെ മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ സഭകളെ ഓർക്കുന്നു. എല്ലാ സഭകളും ക്രിസ്തുവിനെ ഉയർത്തത്തക്കവണ്ണമുള്ള ദർശനങ്ങളിലേക്കും ബോധങ്ങളിലേക്കും അവരുടെ വിചാരങ്ങളെ വളരുവാൻ വളർത്തിയെടുക്കുവാൻ സഹായിക്കണമേ. ഈ ലോകത്തിന്റെ മുമ്പാകെ ക്രിസ്തു ഒരു വലിയ സാക്ഷ്യമായി തീരത്തക്കവണ്ണം ഞങ്ങളിൽ കൂടി എല്ലാ സഭകളിൽ കൂടിയും അങ്ങ് പ്രവർത്തിക്കണമേ. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തണമേ. ഇതിന് നേതൃത്വം നൽകുന്നവരെയും അല്പമായി അധികമായി സഹായിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ കുറവുകളെ ഏറ്റു പറയുന്നു. ഞങ്ങളെ നന്മയോടെ നിറയ്ക്കണമേ. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗീയ ഊർജമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നു വന്നാളും സ്തുതിച്ച് പുകഴ്ത്തുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമ്പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും ലോകമാസങ്ങളുള്ള എല്ലാ ദുഃഖത്തിനും പ്രയാസത്തിലും കഴിയുന്നവരോടുകൂടിയും നമ്മുടെ പരിശുദ്ധസഭയോടും സഭയെ നയിക്കുന്നവരോടുകൂടിയും നമ്മുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളോടുകൂടിയും ഇപ്പോഴും നമ്മൾ വാങ്ങിപ്പോരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാറാകട്ടെ.
ആമേൻ. ധന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ചാൽ എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, ഐസക് അച്ഛൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും എല്ലാ അവസരങ്ങളിലും ഒരു പുതു ചിന്ത നമ്മളെ കൂടുതൽ സ്വാധീനിക്കുവാനും പഠിക്കുവാനും ഒക്കെ അച്ഛൻ നമുക്ക് നൽകാറുണ്ട്. ഇന്ന് ജീനിയോളജിയെ പറ്റി ഒരു നല്ല ക്ലാസ് അച്ഛൻ നമുക്ക് നൽകി. അച്ഛനുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന വന്ദ്യ മാമനച്ഛൻ, ഐസക് അച്ഛൻ, എല്ലാ വൈദികരോടും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗികളായി പേര് നമ്മുടെ ഓർത്ത് പ്രാർത്ഥിച്ചവരെയും ഹൃദയത്തിൽ രോഗികളായി നിലനിൽക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, ബലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട മോഹനങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ അർത്ഥശേഖരിച്ചുള്ള മനോജ്, എല്ലാവരോടും അല്പമായി അധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും അപ്പാർത്ഥമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.